നമുക്ക് ഒരു വേദഭാഗത്തേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണ് പത്രോസിൻ്റെ ലേഖനം. നിങ്ങളുടെ കയ്യിൽ വേദപുസ്തകം ഉള്ളവർ എല്ലാവരും ഒന്നെടുത്താൽ നല്ലതായിരുന്നു. പത്രോസിൻ്റെ ലേഖനം 2 ഒന്ന് പത്രോസ് 2 ഒന്ന് പത്രോസ് 2 കണ്ണാടിയില്ല. പ്രത്യേകിച്ച് ഇന്ന് നമ്മുടെ കൂടെ വന്നിരിക്കുന്ന ദേവാസനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. പോവൻ സാറ് സഭയായിട്ട് സ്വാഗതം ചെയ്തല്ലോ, എന്തായാലും നമുക്ക് ഒരുമിച്ച് കാണാൻ സാധിച്ചോർത്ത് ദൈവത്തിന് ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. നമുക്കൊരുമിച്ച് 2 നിന്ന് നമുക്ക് ചില കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. പത്രോസിൻ്റെ ലേഖനം നമ്മൾ പഠിക്കുമ്പോൾ വളരെ പ്രധാനമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഈ ലേഖനം എഴുതുന്നത് ആർക്കാണ് എഴുതുന്നത്, അതിൻ്റെ 1 വാക്യം വായിക്കുമ്പോൾ നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. എന്താണ് 1 വാക്യം? യേശു ക്രിസ്തുവിൻ്റെ അപ്പോസ്തോലനായ പത്രോസ്. പിന്നെ കുറച്ച് കാര്യങ്ങൾ പറയുകയാണ്. എന്താണ്? പൊന്തോസിലും ഗലാത്തിയിലും കപ്പദോക്യയിലും ആസിയിലും ബിഥുന്യയിലും ചിതറിപ്പാർക്കുന്ന പരദേശികളും. കണ്ടോ? അന്നേരം പത്രോസ് ഈ ലേഖനം എഴുതുന്നത് ആർക്കാണ്? ചിതറിക്കിടക്കുന്ന കുറച്ച് വിശ്വാസികൾക്കാണ്. അന്നേരം എഴുത്തുകാരൻ ആരാണെന്നും അവിടെ കൊടുത്തിട്ടുണ്ട്, എഴുതുന്ന ആർക്കാണെന്നും കൊടുത്തിട്ടുണ്ട്. എഴുതുന്ന ആർക്കാ? ചിതറിപ്പോകുന്ന കുറച്ച് പേര്, ചിതറിക്കിടക്കുന്ന കുറച്ച് പേര്. ഇതാരാ ചിതറിക്കിടക്കുന്നത്? അത് നമ്മൾ ചോദിക്കുമ്പോൾ കാണാൻ കഴിയുന്നു, വിശ്വാസികളാണ്. കാരണം താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ വിശുദ്ധന്മാർ എന്നൊക്കെ ഉള്ള പദം അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. അന്ധകാരത്തിന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ജാതി എന്നൊക്കെ പറയുന്നത് ആരെയാണ് ഇതെല്ലാം പറയുന്നത്? വിശ്വാസികളെ. അന്നേരം ഇത് എഴുതുന്നത് ആർക്കാ? ചിതറിപ്പോയ ഒരു കൂട്ടം വിശ്വാസികൾക്കാണ്. അന്നേരം നമ്മളൊരു ചോദ്യം ചോദിക്കണം, എന്തുകൊണ്ടാണ് ഇവരെ ചിതറപ്പെടുവാനുണ്ടായ കാരണം? അതാണ് നമുക്ക് സഭാചരിത്രം പഠിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. പത്രോസ് അവിടെ ഭരിക്കുന്ന അല്ലെങ്കിൽ ശുശ്രൂഷകനായിരിക്കുന്ന സമയത്ത്, അപ്പോസ്തലനായിരിക്കുന്ന സമയത്ത് റോമിലെ രാജാവായിരുന്നു ആര്? നീറോ എന്ന് പറയുന്ന ചക്രവർത്തി. നീറോ ചക്രവർത്തിയെക്കുറിച്ച് സഭയിൽ പല പ്രാവശ്യം പലരും പ്രസംഗിച്ചപ്പോൾ കേട്ടിട്ടുള്ളതാണ്. എന്തായിരുന്നു നീറോ ചക്രവർത്തിയുടെ പ്രത്യേകത? നീറോ ചക്രവർത്തി വിശ്വാസികൾക്ക് എതിരായി പ്രവർത്തിച്ച ഒരു റോമൻ കിരാതനായ ഒരു ചക്രവർത്തിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, വിശ്വാസിയാണെന്ന് ആരെയെങ്കിലും കണ്ടാൽ ആ വിശ്വാസിയാണ് എല്ലാ പ്രശ്നത്തിൻ്റെയും കാരണമെന്ന് പറഞ്ഞ് ആ വിശ്വാസിയുടെ പുറത്ത് കുറ്റങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ആര്? നീറോ ചക്രവർത്തി. അത് അന്നത്തെ കാലത്താണ് നമ്മൾ വായിക്കുന്നു, സഭാചരിത്രത്തിൽ വായിക്കുന്നു, തിളച്ച എണ്ണയ്ക്കകത്ത് എന്ത് ചെയ്യുന്നുണ്ട്? വിശ്വാസികളെ പിടിച്ചിടുന്നു. അതുപോലെ തന്നെ ആടിനെ കൊന്നിട്ട് ആടിൻ്റെ പച്ച തുകലിനകത്ത് വിശ്വാസികളെ വെച്ച് കെട്ടി തുന്നി വെയിലത്തിടും. ഈ പച്ച തുകല് വെയിലത്തിടുമ്പോൾ എന്താ ഉണ്ടാകുന്നത്? ഈ തുകല് ഇങ്ങനെ ചുരുങ്ങുമ്പോൾ അതനുസരിച്ച് വിശ്വാസികൾ അതിനകത്ത് കിടന്ന് എന്ത് ചെയ്യും? എല്ലാ പൊട്ടും. അന്നേരം ഇതുങ്ങൾ ജീവന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഇതിനകത്ത് കിടന്ന് ഉരുളുമ്പോൾ ഇവരുടെ ശരീരം ഉരുളാൻ തുടങ്ങുമ്പോൾ അവർ മൃഗത്തെ, വന്യമൃഗത്തെ അഴിച്ചുവിടും. വന്യമൃഗത്തെ അഴിച്ചുവിടുമ്പോൾ ഈ വന്യമൃഗങ്ങൾ ഈ അനങ്ങുന്ന മൃഗത്തെ കണ്ടോണ്ട് മറ്റേ എന്തോ കഴിക്കാൻ ഭക്ഷിക്കാനുള്ളതെന്നു പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യും? ഇതിനെ കടിച്ചുകൊണ്ട് പോകും. അങ്ങനെ വിശ്വാസികളെ കടിച്ചു കീറി തിന്നുന്ന കാണുമ്പോൾ വളരെയധികം സന്തോഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു ആര്? നീറോ ചക്രവർത്തി. അങ്ങനെ വളരെ പീഡനത്തിലൂടെ കടന്നു പോകുന്ന ഒരു ദൈവമക്കൾ കഴുകുന്ന ഒരു ലേഖനമാണ് അത്, പത്രോസിൻ്റെ ലേഖനം. അവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, 1 ധാരാളം കാര്യങ്ങളെ പത്രോസ് അപ്പോസ്തലൻ അവിടെ പറയുന്നുണ്ട്. കാരണം നിങ്ങളെ അതുകൊണ്ട് ഒരു തെളിവ് നിങ്ങൾ നോക്കി 7 വാക്യം നോക്കി, 1:7 നോക്കി. ആരെങ്കിലും ഒന്ന് വായിച്ചേ. അഴിഞ്ഞ് ആരെങ്കിലും അഴിഞ്ഞു പോകുന്നതും വിശ്വാസത്തിൻ്റെ പരിശോധന വളരെ വലുതാ. പരിശോധന എന്ന് പറഞ്ഞാൽ എന്താ? ഈ പീഡനമാ, ഈ പീഡനത്തെ കുറിച്ചാണ് പറയുന്നത്. ഇതെല്ലാം എന്തിനു വേണ്ടിയാണ്? അവരുടെ വിശ്വാസത്തിൽ അവരെ ഉറപ്പിക്കാൻ വേണ്ടി ചെയ്തുകൊണ്ടിരുന്ന വ്യത്യസ്തങ്ങളായ പീഡനങ്ങളായിരുന്നു. ഇന്നലെ പത്രോസ് അവിടെ പറയുകയാണ്. ഇന്നലെ അവരുടെ പീഡനത്തെക്കുറിച്ചെല്ലാം പറഞ്ഞ് അതിൻ്റെ 23 വാക്യത്തിലേക്ക് വരുമ്പോൾ, 1:23 വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുകയാണ്, കെടുന്ന ബീജത്താലല്ല കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. ഇന്നലെ ദൈവവചനത്തിൻ്റെ പ്രാധാന്യതയെക്കുറിച്ചെല്ലാം പറഞ്ഞിട്ട് 2 വരുമ്പോൾ ഇങ്ങനെ തുടങ്ങുക. എന്താ തുടങ്ങുന്നത്? ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും. അന്നേരം 4 അടിസ്ഥാന പ്രമാണങ്ങളെ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? കാണാൻ കഴിയുന്നുണ്ട്. ഏതൊക്കെയാണ്? നാല് പ്രമാണങ്ങൾ നമുക്ക് സ്ക്രീനിൽ കാണാൻ കഴിയുന്നുണ്ട്. എന്തൊക്കെയാണ്? പത്രോസ് വിശ്വാസികളോട് പറയുന്ന പ്രായോഗികമായി അറിഞ്ഞിരിക്കേണ്ട നാല് കാര്യങ്ങൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാര്യം അവിടെ പഠിപ്പിക്കുകയാണ്, നമ്മൾ ഉപേക്ഷിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. യു ഹാവ് ടു ലീവ് സംതിങ്. എന്തൊക്കെയാണ് ഒരു ദൈവ പൈതൽ എന്ന നിലയ്ക്ക് നമ്മൾ ഉപേക്ഷിക്കേണ്ടത്, ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആ വാക്യത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, ഒന്നാമത്തെ വാക്യത്തിലും ഉണ്ട്, പതിനൊന്നാമത്തെ വാക്യത്തിലും ആ ഉപേക്ഷിക്കേണ്ടത് എന്താണെന്ന് കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം. ആരെങ്കിലും ഒന്ന് വായിച്ചേ, ഒന്നാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ആകയാൽ മതി, കണ്ടോ, നീക്കിക്കളയേണ്ടതിൻ്റെ ഒരു ലിസ്റ്റ് തന്നെ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്? ആ ലിസ്റ്റ്, ഇതെല്ലാം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് ഞാൻ അതിലേക്ക് ഒന്നും എന്ത് ചെയ്യുന്നില്ല, ഒന്നും പറയുന്നില്ല. എന്തൊക്കെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? സകല ദുഷ്ടത. ഞാൻ ഇതിൻ്റെയൊക്കെ ഗ്രീക്ക് പദം ഇന്ന് രാവിലെ എഴുന്നേറ്റ് ലെക്സിക്കിനകത്തൊന്ന് നോക്കി, അതൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന വളരെ 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 രസകരമായ പദങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ഇപ്പം കടക്കുന്നില്ല. സകല ദുഷ്ടത, പിന്നെ രണ്ടാമത് പറയാണ് ചതിവ്, പിന്നെ എന്താണ് വ്യാജഭാവം, പിന്നെ എന്താണ് അസൂയ, പിന്നെ എന്താണ് നുണ. ഇതെല്ലാം എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞത്? നീക്കിക്കളയണം. അതിന് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്ന ഒരു പദം പുട്ട് ഓഫ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് അങ്ങനെ ധരിച്ചിരിക്കുന്ന ഡ്രസ്സുകളെല്ലാം എന്ത് ചെയ്യണം? എത്രയും വേഗം അതിൻ്റെ ബട്ടൺസ് എല്ലാം അഴിച്ചിട്ട് എന്ത് ചെയ്യണം? ഊരി മാറ്റണമെന്നാണ് പത്രോസ് ആരോട് പറയുന്നത്? വിശ്വാസികൾ. അന്നേരം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ പ്രമാണം, ലീവ് ചെയ്യേണ്ട ചില കാര്യങ്ങളുടെ ലിസ്റ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇതെന്തെങ്കിലും എന്ത് ചെയ്യണമെന്നറിയാം? നമ്മൾ ചോദിക്കണം, എൻ്റെ കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ചില സ്വഭാവ ഗുണവിശേഷങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെ സ്വഭാവങ്ങളുടെ ലിസ്റ്റ് എഴുതിയ ഉടുപ്പ് വല്ലതുമാണോ ഞാൻ എന്ത് ചെയ്തിരിക്കുന്നത്, ധരിച്ചിരിക്കുന്നത്? എന്ത് ചെയ്യണം? നമ്മളൊന്നൊരു സ്വയപരിശോധന നടത്തേണ്ട ഒരു കാര്യമാണ്. അന്നേരം ഒന്നാമത് നമ്മൾ ഉപേക്ഷിക്കേണ്ടത് എന്താണ്? സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും നുണവും. നുണയും എന്ത് ചെയ്യണം? നമ്മൾ എന്ത് ചെയ്യണം? നീക്കിക്കളയണം. എന്നിട്ട് രണ്ടാമത് അവിടെ മറ്റൊരു കാര്യം പറയുന്നുണ്ട്. എന്താണെന്നറിയോ? അതിൻ്റെ പതിനൊന്നാമത്തെ വാക്യത്തിൽ എന്താ പറയുന്നത്? പ്രിയമുള്ളവരെ, ആരെങ്കിലും ഒന്ന് വായിച്ചേ പതിനൊന്നാമത്തെ വാക്യം. മതിയുണ്ട്, ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങൾ. നേരം ഈ ഒന്നാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം എന്താണെന്നറിയാവോ? നമ്മുടെ ആത്മാവിനോട് പോരാടുന്ന ജഡത്തിൻ്റെതായ എന്താ മോഹങ്ങളാണ്. അതുകൊണ്ടാണ് അടുത്ത പോയിന്റ് ഞാൻ പറയുന്നത്, ജഡമോഹങ്ങൾ എല്ലാം ആത്മാവിനെതിരായി പോരാടുന്നതാണ്. മറന്നു പോകരുത്, എന്താണ് ജഡത്തിൻ്റെ മോഹങ്ങളെല്ലാം ആത്മാവിനെതിരായിട്ട് എന്താണെന്ന പോരാടുന്ന. നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഒരു ദൈവ പൈതൽ എന്ന നിലയ്ക്ക് നമ്മൾ ചോദിക്കണം, എൻ്റെ കർത്താവേ, എൻ്റെ ജീവിതത്തിൽ എന്നെ നിയന്ത്രിക്കുന്നത് അവിടുത്തെ ആത്മാവാണോ അതോ എൻ്റെ ആത്മാവാണോ എന്നെ നിയന്ത്രിക്കുന്നത്? എന്ത് ചെയ്യണം? നമ്മളൊന്ന് പരിശോധിക്കേണ്ടത് വളരെ ആവശ്യമാണ്. അന്നേരം ഒന്നാമതായിട്ട് അപ്പോസ്തലനായ പത്രോസ് പറയുകയാണ്, നിങ്ങൾ ചില കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യണം? നീക്കിക്കളയണം. എന്താണ് നീക്കിക്കളയേണ്ടത്? ജഡത്തിൻ്റെ മോഹങ്ങളെല്ലാം നീക്കിക്കളയണം. ജഡത്തിൻ്റെ സ്വഭാവങ്ങളെല്ലാം എന്ത് ചെയ്യണം? നീക്കിക്കളയണം. അതുകൊണ്ട് ഇന്ന് രാവിലെ പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളോട് വളരെ ആത്മാർത്ഥമായിട്ട് ഓർപ്പിക്കട്ടെ, ഞോണിക്കുട്ടി ഞാൻ ഇന്ന് രാവിലെ ഓർപ്പിച്ചതുപോലെ പുറമെ കുഴപ്പമില്ലായിരിക്കാം, പക്ഷെ ദൈവം നോക്കുന്നത് എവിടെയാ നോക്കുന്നത്? അകമേ. അതുകൊണ്ടാണ് ശൗമേൽ പ്രവാചനത്തിൽ ശൗമേൽ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു, മനുഷ്യൻ എന്ത് ചെയ്യുന്നു? പുറമേ നോക്കുന്നു, യഹോവയോ അകമേ നോക്കുന്നു. അന്നേരം നമ്മുടെ ജീവിതം ആരെ പ്രസാദിപ്പിക്കുന്നതാക്കി തീർക്കണം? ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതാക്കി തീർക്കണം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന്, ലീവ് ചെയ്യുക, ഉപേക്ഷിക്കുക. എന്താ ഉപേക്ഷിക്കേണ്ടത്? നമ്മുടെ ജഡത്തിനെ സംതൃപ്തി കൊടുക്കുന്ന, ജഡത്തെ പോഷിപ്പിക്കുന്നതായ, ജഡത്തിന് ആശ്വാസം കൊടുക്കുന്നതായ അസൂയ, പിണക്കം, ദ്വന്ദ്വവശം, അങ്ങനെ ജഡത്തെ പ്രോത്സാഹിപ്പിക്കുന്ന എല്ലാം നമ്മൾ എന്ത് ചെയ്യണം? മാറ്റിക്കളയണം. ആരും ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, ജഡമാകുന്ന ഉടുപ്പേൽ എഴുതിയിരിക്കുന്ന ധാരാളം സ്വഭാവങ്ങളുണ്ട്, അതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? എത്രയും വേഗം നല്ലൊരു ഡിറ്റർജൻറ്റ് കൊണ്ട് കഴുകി എന്ത് ചെയ്യണം? വൃത്തിയാക്കി ആ പേരുകളെല്ലാം എന്ത് ചെയ്യണം? കഴുകിക്കളയണം. അല്ലെങ്കിൽ നമുക്ക് ആ ഉടുപ്പ് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മളൊരു മാരേജ് ഫംഗ്ഷനിലോ നല്ലൊരു സെറിമണിക്കോ പോകുമ്പോൾ നമ്മുടെ ഉടുപ്പെല്ലാം കറയുണ്ടെങ്കിൽ നമ്മൾ ആ കറയുള്ള ഉടുപ്പുമായിട്ട് പോകുമോ? ഒരിക്കലുമില്ല. അങ്ങനെയാണെങ്കിൽ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ പത്രോസ് പറയുകയാണ്, ഇങ്ങനെയുള്ള സ്വഭാവങ്ങളുള്ള ഉടുപ്പുണ്ടെങ്കിൽ ദൈവം ഒരിക്കലും നമ്മോട് കൂടെ എന്ത് ചെയ്യത്തില്ല, വഴി വാഴത്തില്ല. ഓക്കെ, അന്നേരം ഒന്ന് ലീവ് സംതിങ്, നമ്മൾ ഉപേക്ഷിക്കേണ്ടതായ ചില കാര്യങ്ങൾ. ഇനി രണ്ടാമത്തെ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു ടു ലവ് സംതിങ്, നമ്മൾ സ്നേഹിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കിയേ, അവിടെ കൊടുത്തിട്ടുണ്ട് രണ്ടാം അധ്യായത്തിന്റെ രണ്ടാമത്തെ വാക്യം. ആരെങ്കിലും ഒന്ന് വായിച്ചേ, രണ്ടാം അധ്യായത്തിന്റെ രണ്ടാമത്തെ വാക്യം. ആ ആ കണ്ടോ, മതി. അന്നേരം ഒന്ന് പത്രോസ് അപ്പോസ്തലം പറയുകയാണ്, അങ്ങനെയാണെങ്കിൽ ഉപേക്ഷിക്കേണ്ട കാര്യങ്ങളെ നമ്മൾ കണ്ടു, ഇനി സ്നേഹിക്കേണ്ട കാര്യങ്ങളുണ്ട്. സ്നേഹിക്കേണ്ടത് എന്താ? ഒന്ന് അവിടെ പറയുകയാണ്, ഇപ്പോൾ ജനിച്ച, അവിടെ പ്രത്യേകിച്ച് പറയുന്നുണ്ട് എന്താ, ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ എന്ത് വേണം? വചനം എന്ന മായമില്ലാത്ത പാൽ എന്ത് ചെയ്യണം? കുടിക്കണം. എന്തായാലും അതിൻ്റെ അർത്ഥം പൗലോസ് പത്രോസ് പറയുകയാണ്, ഉപേക്ഷിച്ചിട്ട് എന്ത് ചെയ്യണമെന്നറിയോ, സ്നേഹിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്, മറ്റൊന്നുമല്ല, എന്താ, ദൈവത്തിൻ്റെ വചനം. ഈ വചനം എന്ത് ചെയ്യണം? നമ്മൾ സ്നേഹിക്കണം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ ഇവിടെ വന്നിരിക്കുന്നതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ആരാ? ശരിയാണ്, ആരെങ്കിലും നമ്മളോട് സുവിശേഷം പറഞ്ഞു കാണുമായിരിക്കും. അവർ പറഞ്ഞ വചനം എവിടുന്നുള്ള വചനമാ? ഈ ദൈവവചനത്തിൽ നിന്നാ പറഞ്ഞേ. അന്നേരം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഫസ്റ്റ് പ്രയോറിറ്റി ഏതിന് കൊടുക്കണം? ദൈവവചനത്തിന് എന്ത് ചെയ്യണം നമ്മളോട്. അതുകൊണ്ട് പത്രോസ് പറയുകയാണ്, എന്താണ് നമ്മളെല്ലാവരും എന്തിന് പ്രാധാന്യം കൊടുക്കണം? ദൈവവചനത്തിന്. നമ്മൾ നോക്കി അതിൻ്റെ ആറാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. ആറാമത്തെ വാക്യം, തിരുവെഴുത്തിൽ കാണുന്നുവല്ലോ. കണ്ടോ, തിരുവെഴുത്തിൽ കാണുന്നുവല്ലോ. അന്നേരം നോക്കിയേ, പത്രോസ് പോലും എവിടുന്നാ കോട്ട് ചെയ്യുന്നത്? തിരുവെഴുത്തിൽ നിന്ന്, ദൈവവചനത്തിൽ നിന്ന് കോട്ട് ചെയ്യുക. എന്നിട്ട് പറയുകയാണ് പത്രോസ് പറയുക, തിരുവെഴുത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്? അവനിൽ വിശ്വസിക്കുന്ന ആരും ലജ്ജിച്ചു പോകത്തില്ലെന്ന് എവിടെ പറഞ്ഞിരിക്കുക? വചനത്തിൽ എന്ത് ചെയ്തിരിക്കുക പറഞ്ഞത്. അതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവിക വാഗ്ദത്തങ്ങൾ അവകാശപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിക്കണമെന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥിക്കും, കർത്താവ് എവിടുത്തെ വചനത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ നിന്നെ കൈവിടുകയുമില്ല, ഉപേക്ഷിക്കുകയില്ല. അതുകൊണ്ട് നമ്മൾ ആ വാഗ്ദത്തങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുമ്പോഴാണ് ദൈവം നമുക്ക് വേണ്ടി എന്ത് ചെയ്യുന്നത്? പ്രവർത്തി. അതുകൊണ്ട് ഇവിടെ കണ്ടോ, നമ്മൾ സ്നേഹിക്കേണ്ടത് ഒന്ന് വചനം, അല്ലെങ്കിൽ തിരുവെഴുത്ത്. മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട്, എട്ടാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, അവർ വചനം അനുസരിക്കാൽ എന്ത് ചെയ്യുന്നു? ഇടറിപ്പോകുന്നു. ഇന്ന് പകലെ ഞാനൊരു കാര്യം ഓർപ്പിക്കട്ടെ, ദൈവവചനമല്ലാതെ പലതും നമ്മുടെ ചെവിക്കും നമ്മുടെ കണ്ണിനും നമ്മുടെ മനസ്സിനും ആശ്വാസം തരുന്ന പലതും കാണും, പലതും കാണും. പക്ഷെ അതൊക്കെ നമ്മൾ വായിക്കുന്നത് തെറ്റല്ല, മനസ്സിലാക്കുന്നതും തെറ്റല്ല. പക്ഷെ നമ്മൾ സ്നേഹിക്കേണ്ടത് ഏതിനായ, ഏതിനെയാണ് സ്നേഹിക്കേണ്ടത്? ഏതിനെയാണ് സ്നേഹിക്കേണ്ടത്? ദൈവവചനത്തിന് നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് പ്രാധാന്യം കൊടുക്കണം നമ്മുടെ ജീവിതം. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ 1:3 ഇങ്ങനെ വായിക്കുന്നത്, വായിക്കുന്നവനും വായിച്ച് കേൾപ്പിക്കുന്നവനും പ്രമാണിക്കുന്നവരും ആരാണ്? ആരാണ്? അയ്യോ, ആരും ഒന്നും പറയുന്നില്ല. ആരാ? 1:3 എന്താ ഇത്? വായിക്കുന്നവനും വായിച്ച് കേൾപ്പിക്കുന്നവരും പ്രമാണിക്കുന്നവരും ആരാന്നാ പറഞ്ഞിരിക്കുന്നത്? ഭാഗ്യവാന്മാർ. നമുക്കൊന്ന് വാക്യൊന്ന് എടുന്ന് വായിച്ചേ സാറേ, ആരെങ്കിലും ഒന്ന് വായിച്ചേ. 1:3 വാക്യം, വെളിപ്പാട് 1:3, വെളിപ്പാട് പുസ്തകം 1:3 വാക്യം, വെളിപ്പാട് പുസ്തകം 1:3 വാക്യം, വായിച്ച് കേൾപ്പിക്കുന്നവരും കേൾക്കുന്നവരും അതിലെഴുതിയിരിക്കുന്നത് പോലെ പ്രമാണിക്കുന്നവരും ആരാണ്? ഭാഗ്യവാന്മാർ. അന്നേരം നമ്മുടെ ജീവിതത്തിൽ എത്ര തിരക്കുണ്ടെങ്കിലും നമ്മൾ ഈ ദൈവവചനം വിട്ട് നമ്മൾ എന്ത് ചെയ്യരുത്? പോകാൻ പാടില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ ഡിവോഷൻ, വചന ധ്യാനം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കോഴ്സിലൊക്കെ പഠിപ്പിക്കുന്നത്. രാവിലെ എഴുന്നേറ്റ ഉടനെ നമ്മൾ എന്ത് ചെയ്യണം? ദൈവവചനം വായിച്ച് നമ്മൾ എന്ത് ചെയ്യണം? ധ്യാനിക്കണം. അത് വചനം വെച്ച് ധ്യാനി വായിച്ച് ധ്യാനിച്ചോ ദൈവം ഒരിക്കലും ആരെ എന്ത് ചെയ്തില്ല, ലജ്ജിപ്പിക്കത്തില്ല. അതാണ് നമുക്ക് പഠിക്കാൻ പ്രധാനമായിട്ട് സാധിക്കുന്നത്. അന്നേരം ഒന്ന് നമ്മൾ സ്നേഹിക്കേണ്ടത് എന്താണ്? ദൈവവചനത്തെ നമ്മൾ എന്ത് ചെയ്യണം? സ്നേഹിക്കണം. രണ്ടാമത് നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ 19 വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. 19 വാക്യം, 1 Petros 2:19 വാക്യത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ഒരുത്തൻ ദൈവത്തെക്കുറിച്ചുള്ള മനോബോധം നിമിത്തം അന്യമായി കഷ്ടവും ദുഃഖവും സഹിച്ചാൽ അത് എന്താവുന്നു? അന്നേരം രണ്ട്, നമ്മൾ സ്നേഹിക്കേണ്ട ജീവിതത്തിൽ എന്താണെന്നറിയോ, കഷ്ടവും ദുഃഖവും നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യും? കടന്നു വരും. നമ്മുടെ ജീവിതത്തിൽ കഷ്ടവും സഫറിങ്സ് വരും. നമ്മൾ പ്രതീക്ഷിക്കാത്ത അൺഎക്സ്പെക്റ്റഡ് ആയ ചില ചലഞ്ചസ് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. പക്ഷേ ഇതിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പ്രതീക്ഷിക്കണം. അതുകൊണ്ടാണ് ഫിലിപ്പി ലേഖനം 1:29 ഇങ്ങനെ വായിക്കുന്നു, കഷ്ടത എന്ന വരം ദൈവം നമുക്ക് എന്ത് ചെയ്തിരിക്കുകയാണ്? നൽകി തന്നിരിക്കുകയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും വായിക്കുന്നത്, ഈ കഷ്ടതയൊക്കെ എപ്പോഴാണ് വരുന്നത് നമുക്ക് ആർക്കും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പറയാൻ പറ്റത്തില്ല. ഒരു കാറ്റ് എപ്പോഴാണ് വരുന്നത് പറയാൻ പറ്റുമോ? പറയാൻ പറ്റും. എന്ന് പറഞ്ഞാലും ആയിരിക്കും കഷ്ടത ജീവിതത്തിൽ കടന്നു വരുന്നത്. പക്ഷെ കഷ്ടത വരുമ്പോൾ നമ്മൾ ഓർക്കണം, ദൈവം നമ്മളെ കൈവിടുകയല്ല, കഷ്ടതയുടെ നടുവ് ദൈവം നമ്മളെ എന്ത് ചെയ്യാണ്, അവൻ കൈ താങ്ങുകയാണെന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യരുത്, മറന്നു പോകരുത്. അതുകൊണ്ടാണ് 21-ാമത്തെ വാക്യത്തിൽ കണ്ടോ, അതിൻ്റെ 29 ഇങ്ങനെ പറയുകയാണ്, അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്, ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു, നിങ്ങൾ അവൻ്റെ കാൽച്ചുവടുകളെ പിന്തുടരുവാൻ ഒരു മാതൃക എന്ത് ചെയ്തു വെച്ചേച്ച് പോയിരിക്കുന്നു. അന്നേരം നിങ്ങൾ ഇവിടെ പ്രധാനമായി ഓർത്തിരിക്കണം, നമ്മൾ സ്നേഹിക്കേണ്ട രണ്ട് കാര്യങ്ങളെ പത്രോസ് അപ്പോസ്തലം പറയുക. ഒന്ന് ലീവ് ചെയ്യേണ്ട കാര്യങ്ങൾ, രണ്ട് സ്നേഹിക്കേണ്ട കാര്യങ്ങൾ. സ്നേഹിക്കേണ്ട കാര്യങ്ങളിൽ ഒന്നാമത് സ്നേഹിക്കേണ്ട എന്താണ്, ദൈവവചനത്തെ സ്നേഹിക്കണം. രണ്ട്, നമ്മുടെ ജീവിതത്തിൽ കഷ്ടവും ദുഃഖവും പ്രയാസവും ഒക്കെ കടന്നു വരും, അതിനെയും നമ്മൾ സന്തോഷത്തോടെ എന്ത് ചെയ്യണം. ഞാൻ നിങ്ങളോട് ഓർപ്പിക്കട്ടെ, ജീവിതത്തിൽ കഷ്ടം വന്ന് വരുന്നത് കൊണ്ട് എന്ത്, ശരിയാ നമുക്ക് പെട്ടെന്ന് മാനസികമായിട്ട് ദുഃഖമൊക്കെ ഉണ്ടാവും, പക്ഷെ ആ കഷ്ടതയിലൂടെയും എന്ത് മനസ്സിലാക്കാൻ സാധിക്കും, ദൈവത്തിൻ്റെ കരം പ്രവർത്തിക്കുന്നത് എന്ത് ചെയ്യാൻ പറ്റും, സാധിക്കുമോ, സാധിക്കുമോ ഇല്ലയോ, തീർച്ചയായിട്ടും അവിടെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ദൈവത്തിൻ്റെ കരം പ്രവർത്തിക്കുന്നത്. ഞാൻ എൻ്റെ ഒരു ചെറിയ അനുഭവം, ഞാനിപ്പം മുമ്പ് തുടങ്ങാൻ നേരത്ത് പറഞ്ഞതുപോലെ, ഞാൻ നേപ്പാളിൽ നിന്ന് പോരാൻ നേരത്ത് എൻ്റെ ഫ്ലൈറ്റ് 2:00, എനിക്ക് 5:30 ഡൽഹിയിൽ നിന്ന് ബോർഡിങ് തുടങ്ങുക, വേറൊരു ടെർമിനലിലുമാണ്. പക്ഷേ എൻ്റെ ഫ്ലൈറ്റ് പോരുന്നത് എത്ര മണിക്കാണെന്നറിയോ, 4:00. ഞാൻ വന്ന് ഇറങ്ങിയപ്പോൾ 5:00 ആയപ്പോൾ അവിടെ എന്ത് ചെയ്തു, എൻ്റെ ടെർമിനൽ ബോർഡിങ് എന്ത് ചെയ്തു, ആരംഭിച്ചു. എനിക്ക് ഇമിഗ്രേഷനിൽ കയറണം, എൻ്റെ ലഗേജ് എടുക്കണം, പിന്നെ ഞാൻ അടുത്ത ടെർമിനലിലേക്ക് എന്ത് ചെയ്യണം, ഞാൻ ഓടണം. ഇത്രയും കാര്യങ്ങൾ എനിക്ക് എന്ത് ചെയ്യണം, വെറും 10 മിനിറ്റ് കൊണ്ട് എന്ത് ചെയ്യണം. ഞാൻ ദൈവത്തോട് ചോദിച്ചു, ദൈവം ഞാൻ ഈ 10 മിനിറ്റ് കൊണ്ട് ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യും, എങ്ങനെ ചെയ്യും. ശരിക്കും പറഞ്ഞാൽ കഷ്ടത എനിക്ക് ഗുണമായെന്ന് ഞാൻ പറയാം. കാരണം ഞാൻ ദൈവത്തിൻ്റെ വലിയ കരം കാണാനിടയായി തീർന്നു. ഞാൻ ഇറങ്ങി വന്നു, ഞാൻ പെട്ടെന്ന് സാധാരണ എമിഗ്രേഷൻ ഡൽഹിയിൽ എയർപോർട്ടിൽ പോയിട്ടുള്ളവർക്ക് അറിയാം, കുറഞ്ഞത് ഒരു 10,000 പേരെങ്കിലും എന്ത് ചെയ്യും, അവിടെ കാണും. ഞാൻ ദൈവം ഇത് ഇതിൻ്റെ ഇടയിൽ കൂടെ, അത് മാത്രമല്ല നമുക്ക് ഒരാളെ ബൈപ്പാസ് ചെയ്ത് കയറാനും മേല, കയറിയാൽ അവിടെ ഇരിക്കുന്ന ഓഫീസർ പിണങ്ങും. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് അവിടെ ചെന്നപ്പോൾ സംഭവിച്ചെന്നാണെന്നറിയാം, ഇത്രയും 22 എമിഗ്രേഷൻ ക്യൂ ഉള്ളിടത്ത് ഒരു ഒറ്റ മനുഷ്യൻ പോലുമില്ല, ഞാൻ മാത്രം. നോക്കി, ഞാൻ ചെന്നു, അയാൾ സീലടിച്ചു തരുന്നു. പെട്ടെന്ന് ഞാൻ നോക്കുമ്പോൾ എയർപോർട്ടിൽ ഒരു സ്റ്റാഫ് നിൽക്കുന്നു, അദ്ദേഹം പറയാം, ഞാൻ എൻ്റെ പേര് പറഞ്ഞു, ഞാൻ ഹെൽപ്പ് ചെയ്യാം. നോക്കി, ഞാൻ പറയുകയാണ്, ദൈവം പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ച് ഞാൻ എൻ്റെ സീറ്റിനുള്ള ആൾക്കാരെ വിളിക്കുന്ന സമയമായപ്പോൾ ഞാനാണ് ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നത്, എയർലൈൻസിൽ ചെന്ന് കയറുന്നു. ദൈവം എത്ര നല്ലവൻ, എന്ത്, ഞാൻ ആ കഷ്ടത അനുഭവിച്ചപ്പോൾ എനിക്ക് ആദ്യം മാനസികമായിട്ട് ഭയങ്കര വിഷമായിപ്പോയി. കാരണം ഈ ഡൽഹിയിൽ നിന്ന് ഇവിടം വരെയുള്ള കാശ് കയ്യിൽ നിന്ന് പോകുമല്ലോ എന്നുള്ളൊരു വലിയ പേടി, കാരണം ഫ്ലൈറ്റ് പോയ അടുത്ത ദിവസത്തെ കാശ് ഞാൻ തന്നെ കൊടുക്കണം. അങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ദൈവം എന്നെ കരുതുന്ന രീതി എത്ര വലുതാണെന്ന് ദൈവം എന്നെ ഒന്നുകൂടെ എന്ത് ചെയ്തു. അന്നേരം കഷ്ടത ജീവിതത്തിൽ വരുന്നത് നമുക്ക് എന്താണ് ഗുണമാണ്, എന്തിനു വേണ്ടി, നമുക്ക് ദൈവത്തിൻ്റെ കരുതൽ ഒന്നുകൂടെ അനുഭവിച്ചറിയാൻ എന്തായിത്തീരും, അത് വലിയ മുഖാന്തരമായിത്തീരും. ഓക്കെ, അന്നേരം നമ്മൾ സ്നേഹിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് കണ്ടു. ഇനി 3, നമ്മൾ ടു ലീവ് അപ്പോൺ സംതിങ്, നമ്മൾ പിൻപറ്റേണ്ടതായ ചില കാര്യങ്ങളെ അവിടെ പത്രോസ് പറയുന്നുണ്ട്. എന്തൊക്കെയാണ് അവിടെ പിൻപറ്റേതായ കാര്യങ്ങൾ, നമുക്ക് പെട്ടെന്ന് നോക്കാം, നമ്മുടെ സമയം 5 മിനിറ്റ് കൂടി ഉള്ളൂ. ഏതൊക്കെയാണ് നോക്കിയത്, 12-ാമത്തെ വാക്യം ആരെങ്കിലും ഒന്ന് വായിച്ചാട്ടെ. കണ്ടോ, നമ്മൾ പിന്തുടരേണ്ട 1-ാമത്തെ കാര്യം എന്താണെന്നറിയാമോ, നമ്മളെ ദൈവം ഇന്ന് ആക്കി വെച്ചിരിക്കുന്ന 6 നടുവില, വിശ്വാസികളുടെ നടുവിൽ മാത്രമല്ല, 6 നടുവില, അവിശ്വാസികളുടെ നടുവില. അന്നേരം നമ്മുടെ നടപ്പ് എങ്ങനെയായിരിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ കണ്ടോ എങ്ങനെയായിരിക്കണം, നമ്മുടെ നല്ല പ്രവൃത്തികളെ അവർ കാണണം, എന്നിട്ട് എന്ത് ചെയ്യണം, അവരുടെ ഇടയിൽ നിങ്ങളുടെ നടപ്പ് എങ്ങനെയായിരിക്കണം, നന്നായിരിക്കണം. നമ്മുടെ വാക്ക്, നമ്മുടെ സംസാരം, നമ്മുടെ ഇടപെടൽ എല്ലാം അവരെ എന്ത് ചെയ്യണം, ആകർഷിക്കണം. ഇനി നിങ്ങൾ, ഞാൻ കുറ്റം പറയുകയല്ല, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ അച്ഛന്മാരും ഒക്കെ ആയിട്ട് സംസാരിക്കുമ്പോൾ കണ്ടുണ്ടോ എന്ത് പൊളൈറ്റാണ് അവരെ, അല്ലേ, ആണോ? എന്നാൽ വേറെ ചില ഡിനോമിനേഷനിലെ ആൾക്കാരോട് നിങ്ങൾ സംസാരിച്ച് നോക്കി, അവരെന്ത് പ്രൗഡാണെന്ന് നോക്കി. അത് ഞാൻ പറയാം, നമുക്ക് എന്തായിരിക്കണം, നമ്മുടെ വാക്കിലൂടെ നമുക്ക് എന്തുണ്ടായിരിക്കണം, നമ്മൾ ആരാന്ന് മനസ്സിലാക്കണം. പിന്നെ 13-ാമത്തെ വാക്യത്തിൽ പറയാണ്, സകല മനുഷ്യ നിയമത്തിനും നമ്മൾ എന്ത് ചെയ്യണം, കർത്താവ് നിയമത്തെ എന്ത് ചെയ്യണം, കീഴടങ്ങണം. നമ്മുടെ ജീവിതത്തിലെ നിയമങ്ങൾ വരുമ്പോൾ ആ നിയമത്തെ നമ്മൾ അനുസരിക്കാൻ ആരാണ്, നമ്മൾ കടപ്പെട്ടവരാണ്. അല്ല, ഞാൻ സ്വർഗീയ ഗവൺമെന്റിന്റെ കീഴെയാണെന്ന് പറഞ്ഞുകൊണ്ട് ഓർക്കുന്നുണ്ടോ, മാസ്ക് വെക്കണമെന്ന് പറഞ്ഞപ്പോൾ ഒരു പാസ്റ്റർ പറഞ്ഞു, എൻ്റെ ഗവൺമെന്റ് സ്വർഗത്തിലെ ഗവൺമെന്റ്, അതുകൊണ്ട് ഞാൻ മാസ്ക് എന്ത് ചെയ്യത്തില്ല. അങ്ങനെ പറയാൻ പറ്റത്തില്ല. നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ഏത് ഗവൺമെന്റ് ഉണ്ടോ ആ ഗവൺമെന്റിന്റെ നിയമത്തിന് നമ്മൾ ആരാണിരിക്കണം, കീഴ്പ്പെടുപ്പാൻ കടപ്പെട്ടവരായിരിക്കണം. ഇവിടെ നോക്കിയേ, അതുകൊണ്ടാണ് പതിനാലാമത്തെ വാക്യത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? പതിനാലാമത്തെ വാക്യം ആരെങ്കിലും ഒന്ന് വായിച്ചു. പതിനാലാമത്തെ വാക്യം, നാടുവാഴികൾക്ക് നമ്മൾ കീഴ്പ്പെടണം. അവിടെ പറഞ്ഞിരിക്കുക എന്താ പറഞ്ഞിരിക്കുന്നത്? സൽപ്രവർത്തിക്കാരുടെ മാനത്തിനുമായി അവനാൽ അയക്കപ്പെട്ടവർ എന്ന് വെച്ച നാടുവാഴികൾക്കും എന്ത് ചെയ്യണം? കീഴടങ്ങണം. പലരും ചോദിക്കാറുണ്ട്, മോഡി ഗവൺമെന്റ് വന്നത് ദൈവം അറിഞ്ഞിട്ടാണോ? തീർച്ചയായിട്ടും ഞാൻ പറയുന്നത് ദൈവം അറിയാതെ എന്ത് ചെയ്യത്തില്ല. തലയിൽ ഒരു മുടി പോലും പോകത്തില്ലെങ്കിൽ ഓരോ അധികാരികളും നമ്മുടെ ഗവൺമെന്റിൽ വരുന്നത് ആരെ അറിവോട് തന്നെയാ. ഈ പ്രത്യേകിച്ച് പതിനാലാമത്തെ വാക്യത്തിൽ നോക്കിയേ, അവനാൽ അയക്കപ്പെട്ടവരാ. ദൈവം അറിയാതെ ആരും എന്ത് ചെയ്യത്തില്ല. ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കും, ദൈവം അറിയാതെ ഒന്നും എന്ത് ചെയ്യത്തില്ല, സംഭവിക്കത്തില്ല. അതുകൊണ്ട് നമ്മുടെ ഉത്തരവാദിത്വം എന്താണ്? നമ്മുടെ നടപ്പ് നല്ലതായിരിക്കണം. രണ്ട്, ഗവൺമെന്റിന്റെ നിയമങ്ങൾ കീഴ്പ്പെടുവാൻ നമ്മൾ എന്തായിരിക്കണം? കടപ്പെട്ടവരായിരിക്കണം. ഇനി മറ്റൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്, എന്താണെന്നറിയാവോ? നിങ്ങൾ നന്മ ചെയ്തുകൊണ്ട് ബുദ്ധിയില്ലാത്ത മനുഷ്യരുടെ ബോഷത്വം എന്തായിരിക്കണം? മിണ്ടാതാക്കണം. അതിൻ്റെ അർത്ഥം എല്ലാവരും അനീതി പ്രവർത്തിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എന്താ ചെയ്യേണ്ട വെച്ചാ, നീതി പ്രവർത്തിച്ചുകൊണ്ട് അവരുടെ വാക്ക് എന്ത് ചെയ്യണം? നമ്മൾ അവരെ മിണ്ടാതാക്കണം. അതിൻ്റെ അർത്ഥം നമ്മുടെ പ്രവൃത്തി കൊണ്ട് അവരൊരിക്കലും ആരെ കുറ്റം പറയരുത്, ദൈവത്തെ എന്ത് ചെയ്യരുത്, കുറ്റം പറയണം. അതുകൊണ്ടാണ് പറഞ്ഞത് പതിനഞ്ചാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയേണ്ടത്, അതുകൊണ്ട് ദൈവത്തിൻ്റെ ദാസന്മാരായി നമ്മൾ എന്ത് ചെയ്യണം? നടക്കണം. ദൈവത്തിന് കീഴ്പ്പെട്ട് നമ്മൾ എന്ത് ചെയ്യണം? നടക്കണം. അന്നേരം എന്തെല്ലാം കാര്യങ്ങളെ സ്നേഹിക്കണം? അവിടെ നമ്മൾ കണ്ടു, ഒന്ന്, നമ്മുടെ പ്രവൃത്തി നല്ലതായിരിക്കണം, നമ്മുടെ വാക്ക് നല്ലതായിരിക്കണം, അതുപോലെ തന്നെ നമ്മുടെ ശ്രേഷ്ഠ അധികാരികൾക്ക് നമ്മൾ കീഴ്പ്പെടണം. മൂന്ന്, അവിടെ പറയാണ് നന്മ ചെയ്തുകൊണ്ട് അവരുടെ വാക്ക് നമ്മൾ എന്ത് ചെയ്യണം? അടപ്പിക്കണം. നാല്, അവിടെ പറയുകയാണ് നല്ല ദാസന്മാരായി ദൈവത്തെ എന്ത് ചെയ്യണം? ബഹുമാനിച്ച് ജീവിക്കാൻ നമ്മൾ എന്തായിരിക്കണം? കടപ്പെട്ടവരായിരിക്കണം. എന്നിട്ട് നമ്മൾ മൂന്ന് കാര്യങ്ങൾ കണ്ടു. ഒന്ന്, ഉപേക്ഷിക്കേണ്ട കാര്യങ്ങൾ. രണ്ട്, നമ്മൾ എന്ത് ചെയ്യണം? പിൻപറ്റേണ്ട കാര്യങ്ങൾ. പിന്നെ നമ്മൾ സ്നേഹിക്കേണ്ട കാര്യം. ഇനി അടുത്ത ഏറ്റവും ഒടുവിലത്തെ പോയിന്റിലേക്ക് കടന്നു വരാം. അതെ, അതിൻ്റെ ഒൻപതാമത്തെ വാക്യം അതോടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ആരെങ്കിലും അത് വായിച്ച ഒൻപതാമത്തെ വാക്യം, നിങ്ങളോ രാജകീയ സ്വന്ത ജനവുമാകുന്നു. അന്നേരം നമ്മൾ മതി, അവിടെ കാണുവാൻ സാധിക്കുന്നു, ടു ബി ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. നമ്മൾ ആരായിരിക്കണം? ലോകത്തിന് നമ്മൾ ആരായിരിക്കണം? വെളിച്ചമായിരിക്കും. എവിടുന്ന് നമ്മളെ വിളിച്ചിരിക്കുന്നത്? നമ്മളെ ദൈവം അന്ധകാരത്തിൽ നിന്നിരിക്കുക, അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചിരിക്കുക. നമ്മൾ ഇന്ന് രാവിലെ സങ്കീർത്തനത്തിൽ കേട്ടു, എന്താ പെട്ടകം കിട്ടിയപ്പോൾ ദാവീദ് ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ ആ സന്തോഷം അല്ലേ ചാ? എന്നതായിരുന്നു അവര്? അവര് സകലവും മറന്ന് എന്തായിരുന്നു? അവര് സകലവും മറന്ന് അവരുടെ രാജാവൊക്ക രാജാവ് എന്നുള്ള പൊസിഷൻ പോലും മറന്ന് അവരെന്ത് ചെയ്യായിരുന്നു? തുള്ളിച്ചാടുമായിരുന്നു. ഒന്ന് ശവമേൽ ആറാം അധ്യായവും രണ്ട് ശവമേൽ ആറാം അധ്യായമൊക്കെ വായിക്കുമ്പോൾ നമുക്ക് അവരുടെ സന്തോഷം കാണാൻ സാധിക്കുന്നു. അതെന്താ കാരണം? അവരുടെ ആ ദൈവം അവരെ സ്നേഹിക്കുന്ന വിധവും അവരാരാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അവരങ്ങ് ചാടുക. എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മളും ആരാണ്? നമ്മളാരാ? അന്ധകാരത്തിൽ നിന്ന് എന്ത് ചെയ്യുക? അത്ഭുത പ്രകാശത്തിലേക്ക് വലിയ വിളിച്ചവരാ. നമ്മൾ ഒരു കാലത്ത് എവിടെ കിടക്കുകയായിരുന്നു? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഞാനൊരു പ്രാവശ്യം തിരുവനന്തപുരത്ത് ഹോട്ടലിൽ കിടക്കുന്ന സമയത്ത് ലിഫ്റ്റ് മുകളിലോട്ട് പോവുക, ലിഫ്റ്റ് അങ്ങോട്ട് ഓൺ ചെയ്ത് അങ്ങോട്ട് ഒരു അങ്ങോട്ട് മുകളിലോട്ട് അങ്ങോട്ട് എടുത്തപ്പോൾ കറണ്ട് എന്ത് ചെയ്തു? എൻ്റെ ദൈവമേ, ഞാനും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാളും പേടിച്ച അവസ്ഥ ഇന്നും മറക്കാൻ പറ്റത്തില്ല. ആ പേടി, ശ്വാസവും ഇല്ല, വെട്ടവും ഇല്ല, ആരെയും വിളിക്കാനും പറ്റുകയില്ല. എന്ത് ചെയ്യും? അതിനകത്ത് കിടന്ന് ഇടിച്ചിട്ടോ കൊട്ടിയിട്ടോ വല്ല രക്ഷയുണ്ട്? ആരെയും എന്ത് ചെയ്യാൻ പറ്റത്തില്ല. അവസാനം അദ്ദേഹം ഇടിക്കും, എനിക്കിട്ടിരിക്കുന്നു, ഞാൻ അദ്ദേഹത്തിനിട്ട് എന്ത് ചെയ്യും? ലിഫ്റ്റാന്ന് ഓർത്ത് ഇടിച്ചത് ആർക്കട്ടെ, അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിക്കുന്നത്. എന്നിട്ട് നിങ്ങളൊന്ന് ആലോചിക്കുക, നമ്മൾ ഇതുപോലെ വലിയൊരു അന്ധകാരത്തിൽ കിടന്നതാ. ഈ അന്ധകാരത്തിൽ നമ്മളെ എന്ത് ചെയ്തു? അത്ഭുത പ്രകാശത്തിലേക്ക് ദൈവം കൊണ്ടുവന്നു. നമ്മൾ അതിൻ്റെ അർത്ഥം സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ കഷ്ടതയും ദുഃഖവും പാപത്തിൻ്റെതായ ആ ചങ്ങലയ്ക്കകത്ത് നിന്ന് കർത്താവ് നമ്മളെ വിടുവിച്ച് എങ്ങോട്ട് കൊണ്ടുവന്നു? വലിയ സ്വാതന്ത്ര്യം കൊണ്ടുവന്ന് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു സന്തോഷമുണ്ടോ? എന്ത് വഴിച്ചാണ്ടി സ്തോത്രം, നമുക്ക് എങ്ങനെയായിരിക്കണം? അന്നേരം നമ്മൾ നമ്മുടെ ഈ വെളിച്ചം, അതുകൊണ്ടാണ് ഞാൻ ഈ കട്ടപ്പന എന്നോട് പലരും ചോദിച്ചു, എന്തിനാ ഇത്രയും കിടന്ന് ഓടി കഷ്ടപ്പെടുന്നത്? നമുക്ക് ചെയ്യാൻ പറ്റുന്ന സമയത്ത് എന്ത് ചെയ്യുക? നമ്മൾ ചെയ്യുക. ഈ 10, 20, 21 ഞങ്ങൾ മലപ്പുറത്ത് മുസ്ലിങ്ങളുടെ ഇടയ്ക്ക് പോയി എന്ത് ചെയ്യുക? മൊത്തം രണ്ട് ദിവസം പരസ്യയോഗവും ട്രാക്ട് വിതരണം എല്ലാം നടത്തുക. പൈസ ഉണ്ടായിട്ടല്ല, കർത്താവിന് വേണ്ടി ഇറങ്ങുമ്പോൾ കർത്താവ് എല്ലാം ക്രമീകരിക്കും. ചെയ്യാൻ പറ്റുന്ന സമയത്ത് എന്ത് ചെയ്യുക? കർത്താവിന് വേണ്ടി ചെയ്യുക. അതുകൊണ്ട് ഞാൻ പറഞ്ഞ അവസാനിപ്പിക്കേണ്ടേ, നാല് കാര്യങ്ങൾ നമ്മൾ ഓർത്തിരിക്കുക. ഒന്ന്, നമ്മൾ ഉപേക്ഷിക്കേണ്ടത് എന്തല്ല. നമ്മൾ കേട്ടു ചതിവ്, വ്യാജഭാവം, അസൂയ, പിണക്കം, നുണ എല്ലാം നമ്മൾ ഉപേക്ഷിക്കുക. രണ്ട്, നമ്മൾ സ്നേഹിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം നമ്മൾ കണ്ടു, എന്തെല്ലാം നമ്മൾ സ്നേഹിക്കണം. മൂന്ന്, നമ്മൾ പിൻപറ്റേണ്ടതായ കാര്യങ്ങൾ. നാല്, നമ്മൾ കണ്ടു എന്താണ് നമ്മൾ ലോകത്തിൻ്റെ വെളിച്ചമാണ്. അതുകൊണ്ട് പത്രോസ് പറയുകയാണ്, അവിടുത്തെ വിശ്വാസികളോട് പറയുകയാണ്, പ്രിയ വിശ്വാസികളെ, നിങ്ങൾ പീഡനത്തിലൂടെ കടന്നു പോവുക. പക്ഷെ പീഡനത്തിലൂടെ കടന്നു പോകുമ്പോഴും നിങ്ങൾ ഒരു കാര്യം ഓർക്കണം, നിങ്ങളെ അലട്ടുന്ന എന്തെങ്കിലും ഇങ്ങനെയുള്ള സ്വഭാവങ്ങളുണ്ടെങ്കിൽ അവയെ മാറ്റുക, പിൻപറ്റുകയെ പിൻപറ്റുക. എന്നിട്ട് നിങ്ങൾ ലോകത്തിന് എന്തായിത്തീരുക? ലോക നിയമങ്ങൾക്ക്, ഗവർണറുടെ നിയമം, റോമൻ ഗവർണറായിരിക്കുന്ന ഈ പീലാത്തോസിൻ്റെ, അല്ലെങ്കിൽ സോറി, ഈ നീറോയുടെ നിയമങ്ങളെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? അനുസരിച്ച് നമ്മൾ ലോകത്തിൻ്റെ വെളിച്ചമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ലോകത്തിലെ ജനങ്ങളുടെ, ഇരുട്ടിലുള്ള ജനങ്ങളുടെ നടുവിൽ നമ്മൾ വെളിച്ചം പ്രകാശിച്ച് അവരുടെ ജീവിതത്തിൻ്റെ നടുവിൽ നമ്മൾ നല്ലൊരു സാക്ഷ്യത്തിന് ഉടമയായി ജീവിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് പത്രോസ് പ്രബോധിപ്പിച്ചതുപോലെ നമുക്കും നല്ലൊരു വെളിച്ചമായി ജീവിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ വിരമിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരും